السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون، أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, സഹോദരികളെ, സുന്നത്തുർ റസൂൽ ഹജ്ജിലും ഉംറയിലും സംഭവിക്കാറുള്ള അബദ്ധങ്ങളുമായി ബന്ധപ്പെട്ട നാലാമത്തെ ക്ലാസ്സാണ് ഇന്ന്. ഇന്ന് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് സഹിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. ഒന്നാമതായി പറയാനുള്ളത്, ചില ആളുകൾ സഫയിലും മർവയിലും, ഒരു തവണ മാത്രമല്ല, ചില ആളുകൾ എല്ലാ സന്ദർഭത്തിലും ആവർത്തിച്ച് പാരായണം ചെയ്യുന്ന ഒരു വചനമുണ്ട്, ഇന്ന സഫ വൽ മർവത മിൻ ഷഅഇരില്ല എന്ന ആയത്ത്. എന്നാൽ ഇതിൽ അത് തെറ്റാണ്. ഇതിൽ ശരിയായ വസ്തുത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഫയോട് അടുത്തപ്പോൾ, അതിന്റെ മുകളിൽ കയറിയതിനു ശേഷമല്ല, സഫയോടടുത്തപ്പോൾ ഇന്ന സഫ വൽ മർവത മിൻ ഷഅഇരില്ല എന്ന് തുടങ്ങുന്ന ആയത്ത് പാരായണം ചെയ്തു എന്നതാണ്. അതല്ലാതെ ഇതേ കാര്യം വീണ്ടും സഫയിൽ ആവർത്തിച്ചതായോ മർവയിൽ ആവർത്തിച്ചതായോ അല്ലെങ്കിൽ മർവയിൽ ചൊല്ലിയതായോ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇത് സഫയിൽ പിന്നീട് ഓരോ തവണയും ആവർത്തിക്കേണ്ടതില്ല, മർവയിൽ തീരെ ഓതേണ്ടതുമില്ല എന്നതാണ് ശരിയായ വസ്തുത. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദ ഉബിമാ ബദ അല്ലാഹു ബിഹി, അല്ലെങ്കിൽ നബ്ദ ഉബിമാ ബദ അല്ലാഹു ബിഹി, അള്ളാഹു തുടങ്ങിയതുകൊണ്ട് ഞാൻ തുടങ്ങുന്നു അല്ലെങ്കിൽ നാം തുടങ്ങുന്നു എന്നും ഇതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം. ആയത്തിൽ അള്ളാഹു സഫ കൊണ്ടാണ് തുടങ്ങിയത്, അതുകൊണ്ട് സഹിയ സഫയിലും തുടങ്ങുന്നു. ആ ഒരു സന്ദർഭത്തിലാണ് ഈ ആയത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയത്. അതല്ല മറിച്ചാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മർവയിലെത്തുമ്പോഴും ഈ വാക്ക് പറയണം, അള്ളാഹു തുടങ്ങിയതുകൊണ്ട് ഞാൻ തുടങ്ങുന്നു, അത് പറഞ്ഞിട്ടില്ല, ആ ആയത്ത് പാരായണം ചെയ്തിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ആദ്യത്തെ തവണ സഹി ആരംഭിക്കുന്നതിന്റെ മുമ്പ് സഫ കുന്ന് കാണുമ്പോൾ മാത്രമേ, ഒരു തവണ മാത്രമേ ഈ ആയത്ത് ഓതേണ്ടതുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഷെയ്ഖ് നാസുദ്ദീൻ അൽബാനി ഈ കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞതായി കാണാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യം, ചില ആളുകൾ അബദ്ധവശാൽ സഫയിൽ നിന്ന് തുടങ്ങുന്നതിന് പകരം സഹി മർവയിൽ നിന്ന് തുടങ്ങുന്നു. അങ്ങനെ ഒരാൾ ചെയ്താൽ അവിടെ അയാളുടെ ആ നടത്തം ക്യാൻസലാക്കുകയാണ് ചെയ്യേണ്ടത്, അത് പരിഗണിക്കാൻ പാടില്ല. അതല്ലാതെ സഫയിൽ നിന്ന് തുടങ്ങി ഏഴ് ചുറ്റ് ഏഴ് സഫയിൽ നിന്ന് മർവയിലേക്ക് അങ്ങനെ തിരിച്ചും ഏഴ് നടത്തം അയാൾ നടക്കേണ്ടതുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഫയിൽ തുടങ്ങി എന്ന് മാത്രമല്ല, അള്ളാഹു തുടങ്ങിയിടത്ത് നമ്മൾ തുടങ്ങുന്നു അല്ലെങ്കിൽ അള്ളാഹു തുടങ്ങിയതുകൊണ്ട് നമ്മൾ തുടങ്ങുന്നു എന്ന് നബി പറഞ്ഞു. അപ്പൊ നബി സഫയിൽ നിന്നാണ് തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ മർവയിൽ നിന്ന് ഒരാൾ തുടങ്ങിയാൽ ആ മർവയിൽ നിന്ന് സഫ വരെ നടന്നത് എണ്ണത്തിൽ പരിഗണിക്കാൻ പാടില്ല എന്നർത്ഥം. മൂന്നാമത്തേത്, ചില ആളുകൾ സഫയിൽ കയറി നിന്ന് അവിടെ അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ നമസ്കാരത്തിൽ കൈ ഉയർത്തുന്നത് പോലെ കൈ ഉയർത്തുകയും വേറെ ചില ആളുകൾ അത് മൂന്ന് തവണ ആവർത്തിക്കുകയും മൂന്ന് തവണ കൈ ഉയർത്തുകയും, അതായത് നമസ്കാരത്തിൽ ചെയ്യുന്നതുപോലെ ചെയ്യുന്നു, ഇത് തെറ്റായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അത് സ്ഥിരപ്പെട്ടിട്ടില്ല. കൈ ഉയർത്തി താഴ്ത്തുക എന്ന് പറയുന്നത് അള്ളാഹു അക്ബർ എന്നത് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതോടൊപ്പം തവാഫ് തുടങ്ങുമ്പോൾ ഹജ്ജുൽ അസ്വദിന്റെ നേരെ കൈ ഉയർത്തിയിട്ടുണ്ട്, കൈ ഉയർത്തി താഴ്ത്തി, അതേപോലെ മർവയിൽ വെച്ച് ചെയ്തതായി ഹദീസിലില്ല. മാത്രവുമല്ല, ചില ആളുകൾ തവാഫിലും ചെയ്യുന്നതുപോലെ മൂന്ന് തവണ കൈ ഉയർത്തേണ്ടതില്ല, ഉയർത്തുന്നത് കാണാം, അതും തെറ്റാണ്. അപ്പോൾ ഒരിക്കലും സഫന്റെ ഹജ്ജുൽ അസ്വദിന്റെ അടുക്കൽ തവാഫ് തുടങ്ങുന്ന ചില ആളുകൾ മൂന്ന് തവണ കൈ ഉയർത്തി അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് പറയും. ആ അബദ്ധം തന്നെയാണ് ചില ആളുകൾ ഇവിടെയും ആവർത്തിക്കുന്നത്. ഇവിടെ കൈ ഉയർത്തേണ്ടതില്ല, ഒരു തവണയുമില്ല, രണ്ട് തവണയുമില്ല, മൂന്ന് തവണയുമില്ല, മറിച്ച് ദിക്റിന്റെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞതായി നമുക്ക് കാണാം മൂന്ന് തവണ. അപ്പോൾ കൈ ഉയർത്തി താഴ്ത്തുക അത് ഒരിക്കലായാലും മൂന്ന് തവണയായാലും ഹദീസിന് എതിരായ കാര്യമാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്.
നാലാമത്തെ കാര്യം, തവാഫിൽ ചില ആളുകൾ ചെയ്യുന്നത് പോലെ ഓരോ ചുറ്റിനും ഓരോ പ്രത്യേക പ്രാർത്ഥന പോലെ സഹീന്റെ ഓരോ എണ്ണത്തിലും പ്രത്യേകം പ്രത്യേകം പ്രാർത്ഥനകൾ ഉരുവിടുകയും അത് ഏടുകൾ നോക്കി വായിക്കുകയും ചെയ്യുന്നത് കാണാം. ഇവിടെ ശരിയായ വസ്തുത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിലെവിടെയും ഒരു പ്രാർത്ഥനയും പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. എന്നാൽ സലഫുകളിൽപ്പെട്ട ആളുകൾ ചില പ്രാർത്ഥനകൾ ചൊല്ലിയിരുന്നു എന്ന് കാണാം, പക്ഷേ അത് ഓരോ ചുറ്റിനും ഓരോ പ്രാർത്ഥന എന്നില്ല. അപ്പോൾ സലഫുകൾ ചെയ്തത് നമുക്ക് മാതൃകയായി സ്വീകരിക്കാം. അങ്ങനെ വരുമ്പോൾ പൊതുവെ ഹദീസുകളിൽ വന്നിട്ടുള്ള പ്രാർത്ഥനകൾ അല്ലാത്തതുമാകാം, ഏറ്റവും ശ്രേഷ്ഠം ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള പ്രാർത്ഥനകളാണ് ഏത് സന്ദർഭത്തിലും. അപ്പോൾ ആ പ്രാർത്ഥനകൾ അല്ലെങ്കിൽ അതറിയാത്ത ആളുകൾക്ക് സ്വന്തമായ കാര്യങ്ങൾ പറയാം എന്നല്ലാതെ ഓരോ ചുറ്റിനും ഓരോ നിർണിത ദുആകളുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ചെയ്യാൻ പാടില്ല. അത് പ്രവാചകന്റെ സുന്നത്തിനെതിരാണ്. മറിച്ച് പൊതുവെ പ്രാർത്ഥനകളാകാം എന്നത് മാത്രമാണ് അതിൽ ശരിയായിട്ടുള്ളത് സലഫുകളുടെ മാതൃകയനുസരിച്ച്. അഞ്ചാമത്തെ കാര്യം, ചില ആളുകൾ സഫയിൽ നിന്ന് മർവയിലേക്ക് നടക്കുമ്പോൾ എല്ലായിടത്തും ഒരേ നടത്തം നടക്കുന്നു. ഇത് തെറ്റായ കാര്യമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഫക്കും മർവക്കുമിടയിൽ ഉള്ള നബിയുടെ കാലഘട്ടത്തിൽ ഇന്നത്തെ പോലെ നിരപ്പാക്കിയതോ ഒന്നുമല്ല. മറിച്ച് സഫയും മർവയും ഉയർന്നിൽക്കുന്ന കുന്നുകളാണ്. അതിന്റെ താഴ്വാരം എന്ന് പറയുന്ന ഇന്ന് പച്ചലേറ്റുകൊണ്ട് അടയാളപ്പെടുത്തിയിട്ടുള്ള ഭാഗം, അത് അല്പം താഴ്ന്ന സ്ഥലമായിരുന്നു. അവിടെ ചെറിയ ചരൽക്കല്ലുകളും കല്ലുകളും ഉണ്ടായിരുന്ന സ്ഥലമാണ്. ആ താഴ്ന്ന സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേഗത്തിൽ ഓടി. എന്താണതിന് കാരണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയും ചെയ്തു. സുദീർഘമായ ഹദീസിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മകൻ ഇസ്മായിലിന് വെള്ളവും പാലും കിട്ടാനില്ലാതെ, ഭക്ഷണവുമില്ലാതെ പ്രയാസപ്പെട്ട് മരണത്തിന്റെ വക്കിലെത്തി പുളയുന്ന കുട്ടിയെപ്പോലെ ഇസ്മായിൽ പുളയാൻ തുടങ്ങിയപ്പോഴാണ് വെള്ളവും സഹായത്തിന് വല്ല ആളെയും അന്വേഷിച്ചുകൊണ്ട് അടുത്തു നിൽക്കുന്ന ഏറ്റവും അടുത്ത കുന്നായ സഫയിൽ കയറി മർവയിൽ പിന്നെ അടുത്ത കുന്നായ മർവയിലേക്ക് ഓടിയത്. ഈ രണ്ട് കുന്നിന് മുകളിൽ നോക്കിയാൽ വല്ലവരെയും കാണുമോ, വല്ല സഹായം കിട്ടുമോ എന്ന് നോക്കിക്കൊണ്ട്. അവിടെ സാധാരണ നടത്തം നടന്നു സഫയിലും മർവയിലും. കാരണം അവിടെ നോക്കിയാൽ തന്റെ മകൻ ഇന്ന് സംസമുള്ള ഭാഗത്ത് ഒരു മരത്തിനടുത്താണ് ഇസ്മായിലെ കടത്തിയത്. അവിടെ നോക്കിയാൽ കാണാൻ പറ്റും. എന്നാൽ കാണാത്ത ഭാഗം ഈ രണ്ട് മലയുടെയും താഴ്വാരമായ ഇന്ന് പച്ചയേറ്റുകൊണ്ട് അടയാളപ്പെടുത്തിയിട്ടുള്ള സ്ഥലമാണ്. അവിടെ നോക്കിയാൽ മകൻ ഇസ്മായിലിന്റെ അവസ്ഥയെന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. മാത്രവുമല്ല, അത് കുന്നുകുറഞ്ഞ അല്പം നിരപ്പായ കല്ലുകളുള്ള സ്ഥലമാണ്. അപ്പോൾ തന്റെ മകനെ കാണാത്ത സ്ഥലത്ത് നിന്ന് കാണുന്ന കുന്നുകളിലേക്ക് വേഗത്തിലെത്താൻ വേണ്ടി ആ സ്ഥലത്ത് ഹാജർ വേഗത്തിലൂടി എന്നാണ് ഹദീസിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കാര്യം വിശദീകരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, ഇതാണ് ഫദാലിക സഅയുൻ നാസി ബൈനഹുമ, സഫാ മർവക്കിടയിലുള്ള സഅയിന്റെ ചരിത്രം ഇതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാര്യം അനുസ്മരിച്ചുകൊണ്ടാണ് ഇന്ന് നമ്മൾ സഅയ് നടത്തുന്നത്. അപ്പോൾ ഹാജർ വേഗത്തിൽ ഓടിയ നടന്ന സ്ഥലത്ത് തവാഫിൽ റമൽ നടക്കുന്നത് പോലെ അല്പം വേഗത്തിൽ സഹി നടത്തുക ഈ പച്ചലേറ്റ് അടയാളപ്പെടുത്തിയ സ്ഥലത്ത് എന്നത് സുന്നത്തിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമാണ്. സാധിക്കുന്ന ആളുകൾ പോലും പലരും അത് ചെയ്യാറില്ല എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ അവഗണിക്കലാണ്. അല്ലെങ്കിൽ ഈ കാര്യം അറിയാത്തതുകൊണ്ട് ചില ആളുകൾ അങ്ങനെ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ആരോഗ്യമുള്ള അല്പം ധൃതിയിൽ ഓടാൻ സാധിക്കുന്ന ആളുകൾ പച്ചലേറ്റ് അടയാളപ്പെടുത്തിയിട്ടുള്ള സ്ഥലത്ത് ആ രീതിയിൽ അല്പം ധൃതിയിൽ നടക്കണം, അല്ലെങ്കിൽ പതുക്കെ ഓടണം, അത് നബിയുടെ സുന്നത്താണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. ആറാമത്തെ കാര്യം, ചില ആളുകൾ സഫയിൽ നിന്ന് മർവയിൽ പോയി തിരിച്ച് സഫയിൽ എത്തുന്നത് ഒരു എണ്ണമായി കണക്കാക്കുന്നു. ഇത് തെറ്റായ കാര്യമാണ്. അങ്ങനെ വരുമ്പോൾ അയാളുടെ സഹി 7 പകരം 14 മാറുന്നു. ഇവിടെ ആളുകൾ ചിലർ തെറ്റിദ്ധരിച്ചിട്ടുള്ളത്, ഇങ്ങനെ സംഭവിക്കാറുണ്ട്, സംഭവിച്ച ചരിത്രവുമുണ്ട്. അതുകൊണ്ടാണ് ഈ കാര്യം പ്രത്യേകം എടുത്തു പറയുന്നത്. ജനങ്ങളുടെ ധാരണ തവാഫ് പോലെയാണ് എന്നാണ്. അതായത് തവാഫ് ഹജറുൽ അസ്വദിന്റെ ഭാഗത്ത് നിന്ന് തുടങ്ങി ഹജറുൽ അസ്വദിന്റെ ഭാഗത്ത് അവസാനിക്കുമ്പോഴാണ് ഒരു ചുറ്റ് ആയി മാറുന്നത്. ഇതേപോലെ സഫയിൽ നിന്ന് തുടങ്ങി മർവയിൽ പോയി തിരിച്ച് സഫയിൽ എത്തുമ്പോഴാണ് സഴിയിന്റെ ഏഴ് ഭാഗങ്ങളിൽ ഒന്ന് പൂർത്തിയാകുന്നത് എന്നാണ് ചിലരുടെ ധാരണ. എന്നാൽ ഇതിന് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെതിരാണ്. അങ്ങനെ ആയിരുന്നുവെങ്കിൽ സഫയിൽ നിന്ന് തുടങ്ങി സഫയിലാണ് സഴി അവസാനിക്കേണ്ടിയിരുന്നത്. എന്നാൽ ഹാജർ സഫയിൽ നിന്ന് തുടങ്ങി മർവയിലാണ് അവസാനിച്ചത്. അതിൽ നിന്നും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മാതൃക സ്വീകരിച്ചുകൊണ്ട് സഴി നടത്തിയതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് സഫയിൽ നിന്ന് തുടങ്ങി മർവയിൽ അവസാനിച്ചു എന്നതാണ്. അതല്ല എങ്കിൽ സഫയിൽ തുടങ്ങി സഫയിൽ തന്നെ അവസാനിക്കണം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സഫയിൽ നിന്ന് തുടങ്ങി മർവയിൽ അവസാനിക്കുമ്പോൾ ഒന്ന്, മർവയിൽ നിന്ന് തുടങ്ങി സഫയിലെത്തുമ്പോൾ രണ്ട്, അങ്ങനെ അവസാനത്തേത് സഫയിൽ നിന്ന് മർവയിലെത്തുമ്പോൾ ഏഴ് പൂർത്തിയാകുന്നു. ഇതല്ലാതെ ഒരാൾ ചെയ്താൽ അത് വലിയ അബദ്ധമായി തെറ്റായി മാറുന്നു. അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഏഴാമത്തെ കാര്യം, ചില ആളുകൾ വെറുതെ സഴി നടത്തുന്നു. ഇതും ഇന്നും ആളുകൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അബദ്ധമാണ്. ഏതുപോലെ തവാഫ് നടത്തുന്നതുപോലെ ഉംറയുടെ ഭാഗമായോ ഹജ്ജിന്റെ ഭാഗമായോ വദാ വിടവാങ്ങലിന്റെ ഭാഗമായോ നടത്തുന്ന സഴിയിന് പുറമെ ഒരാൾക്ക് ഏത് സമയവും തവാഫ് നടത്താവുന്നതാണ്. അത് പുണ്യകരമായ കാര്യമാണ് എന്നത് നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട്. തവാഫുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് തന്നെ ഇതിന്റെ ഈ വിഷയം പറയുന്നതിന് മുമ്പേ നാം വിശദീകരിച്ചു പോയതാണ്. ഇതേപോലെ ആളുകൾ മനസ്സിലാക്കിയത് സഴിയും തത്വവുമായി ഐച്ഛികമായി നിർവഹിക്കാം, അതായത് ഹജ്ജും ഉംറയുടെയും ഭാഗമായിട്ടല്ലാതെ തന്നെ സഴി നടത്താം എന്ന് ചില ആളുകൾ ധരിച്ചിരിക്കുന്നു. എന്നാൽ ഇത് അങ്ങനെയൊരു കാര്യം നബിയോ സഹാബത്തോ ചെയ്തിട്ടില്ല. അപ്പോൾ സഴി എന്ന് പറയുന്നത് തവാഫ് പോലെ എപ്പോഴും ഐച്ഛികമായി ചെയ്യാവുന്ന ഒരു കാര്യമല്ല, മറിച്ച് ഹജ്ജിന്റെയും ഉംറയുടെയും ഭാഗമായി മാത്രമാണ് സഴി സുന്നത്തായിട്ടുള്ളത് എന്നതാണ്. എട്ടാമത്തെ കാര്യം, സഴി നടത്തുമ്പോൾ സഫാ മർവക്ക് മുകളിൽ സാധാരണഗതിയിൽ ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക് വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ എന്ന് തുടങ്ങി വഹസമൽ അഹ്സാബ വഹദ എന്നുവരെയുള്ള ഭാഗം, ഇത് മാത്രം ചില ആളുകൾ ചൊല്ലിപ്പോരുന്നു. വേറെ ചില ആളുകൾ അത് മൂന്ന് തവണ ചൊല്ലുന്നു, പിന്നെ കുറെ പ്രാർത്ഥിക്കുന്നു. ഇതിൽ ശരിയായ രീതി എന്ത് എന്ന് ചോദിച്ചാൽ, ഇത് പലപ്പോഴും മലയാള പുസ്തകങ്ങളിലൊന്നും അത് കാണാൻ സാധിച്ചിട്ടില്ലാത്ത ഒരു കാര്യമാണ്. അതുപോലെ തന്നെ അറബി പുസ്തകങ്ങളിലും. എന്നാൽ ഷെയ്ഖ് നാസുദ്ദീൻ അൽബാനി അദ്ദേഹത്തിന്റെ ഇതുമായി ബന്ധപ്പെട്ട ഗ്രന്ഥത്തിൽ ഇതിൽ ശരിയായി സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമെന്ത് എന്ന് പ്രത്യേകം വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മൂന്ന് തവണ ഖിബ്ലക്ക് നേരെ തിരിഞ്ഞു നിന്ന് കൈകൾ ഉയർത്തി മൂന്ന് തവണ തക്ബീർ ചൊല്ലുകയും മൂന്ന് തവണ തഹ്ലീൽ, അതായത് ഈ പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീകല എന്ന് തുടങ്ങുന്നത് വഹസമൽ അഹ്സാബ വഹദ എന്നുവരെയുള്ള ദിക്ര് ചൊല്ലി എന്നാണ്. എന്നിട്ട് ആ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനിടയിൽ പ്രാർത്ഥിച്ചു. ഇത് ഒരു 99% ആളുകളും മനസ്സിലാക്കാത്ത എന്നാൽ ഹദീസിൽ വന്നിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അവിടെ ചെയ്യേണ്ടത് ഖിബ്ലക്ക് നേരെ തിരിഞ്ഞു നിൽക്കുക, കൈ ഉയർത്തുക, എന്നിട്ട് അള്ളാഹു അക്ബർ, പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാ വഹദഹു ലാ ശരീകല എന്ന് തുടങ്ങി അസമൽ അഹ്സാബ വഹദ വരെ ചൊല്ലുക ഒരു തവണ, എന്നിട്ട് പ്രാർത്ഥിക്കുക. വീണ്ടും ഇതേ ദിക്ര് ആവർത്തിക്കുക, പിന്നെയും കുറച്ച് സമയം പ്രാർത്ഥിക്കുക, പിന്നെ വീണ്ടും ഈ ദിക്ര് ആവർത്തിക്കുക. അപ്പോൾ മൂന്ന് തവണ ഈ പറയുന്ന ദിക്ര് വരുന്നു. അതിന്റെ മുന്നോ മുമ്പോ അല്ലെങ്കിൽ ദിക്റിന് ശേഷമോ പ്രാർത്ഥനയില്ല. അപ്പോൾ ഈ മൂന്ന് ദിക്റുകൾക്കിടയിൽ രണ്ട് ഇടവാകമുണ്ട്, അതിനിടയിലുള്ള രണ്ട് സ്ഥലമുണ്ട്. ആ ഇടയിൽ രണ്ട് തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു എന്ന് ഹദീസിൽ കാണാം. അപ്പോൾ ഒന്നുകൂടി വ്യക്തമാക്കുന്നു, മൂന്ന് തവണ ദിക്ര് ചൊല്ലുന്നു, അതിന്റെ മുമ്പോ ശേഷമോ പ്രാർത്ഥിക്കാതെ ഈ ദിക്റുകൾക്ക് ഇടയിലുള്ള രണ്ട് സന്ദർഭത്തിൽ ആവശ്യമായ കാര്യങ്ങൾ പ്രാർത്ഥിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് പലപ്പോഴും ആളുകൾ മനസ്സിലാക്കാറില്ല. മാത്രവുമല്ല, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സന്ദർഭങ്ങളിൽ ഒന്നുകൂടിയാണ് സഫക്കും മർവക്കും മുകളിലുള്ള പ്രാർത്ഥന എന്നതും പ്രത്യേകം ഓർക്കുകയും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള എട്ടാമത്തെ കാര്യം, ചില ആളുകൾ സഫയിലാകട്ടെ മർവയിലാകട്ടെ ഖിബലക്ക് അഭിമുഖമായി നിൽക്കാറില്ല എന്നതാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഖിബലക്ക് നേരെ തിരിഞ്ഞു നിന്നു എന്നാണ്. സഫയിലേക്ക് കയറി തിരിഞ്ഞു നോക്കിയാൽ കാണുന്നത് കഅബയാണ്. അവിടെ കഅബക്ക് നേരെ തിരിഞ്ഞു നിൽക്കണം. എന്നാൽ മർവയിൽ എത്തുന്നത് കഅബക്ക് എതിരായ ഭാഗത്തേക്കാണ്. അപ്പോൾ അവിടെ മർവയിൽ കയറി പിന്നെ യൂട്ടേൺ എടുക്കുന്നത് പോലെ തിരിഞ്ഞ് നിന്നാൽ അവിടെ താഴെ നിലത്ത് നോക്കിയാൽ നമസ്കാരത്തിന് വേണ്ടി സൊഫ് അടയാളപ്പെടുത്തിയത് കാണാം. അതുപോലെ തന്നെ ടൈൽസ് പാകിയിട്ടുള്ളത് ഖിബലക്ക് അഭിമുഖമായി നിൽക്കാവുന്ന രീതിയിലാണ്. അപ്പോൾ അതിന് കണക്കാക്കി നിന്നാൽ ചുമരുകൊണ്ട് കഅബ കാണാൻ സാധിക്കില്ലെങ്കിൽ പോലും കൃത്യമായി കഅബക്ക് നേരെ തിരിഞ്ഞു നിൽക്കാൻ സാധിക്കും. എന്നാൽ പലപ്പോഴും ആളുകൾ അവിടെ മർവയ്ക്ക് മുകളിൽ കയറി നേരെ സഫയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നു. അത് കഅബക്ക് അഭിമുഖമല്ല, മറിച്ച് അല്പം വലത്തോട്ട് ചെരിഞ്ഞ് ഈ പറയ അടയാളങ്ങൾ നോക്കി നിന്നാൽ ഖിബലക്ക് അഭിമുഖമായി നിൽക്കാൻ സാധിക്കും. പക്ഷേ ഇത് പലപ്പോഴും ആളുകൾ ശ്രദ്ധിക്കാറില്ല. അങ്ങനെ നിന്ന് ഖിബലക്ക് അഭിമുഖമായിട്ടാകണം മർവയുടെ മുകളിലും പ്രാർത്ഥിക്കേണ്ടത് എന്നാണ് ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പറഞ്ഞ 9 കാര്യങ്ങൾ. ഇനി ഒരു കാര്യം കൂടി അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, 10-ാമത്തെ കാര്യം, സഫാ മർവക്കിടയിൽ നേരത്തെ പറഞ്ഞ പച്ച അടയാളപ്പെടുത്തിയിട്ടുള്ള സ്ഥലത്ത് അവിടെ വേഗത്തിൽ നടക്കുക എന്ന് പറയുന്നത് അത് പുരുഷന്മാർക്ക് മാത്രം ബാധകമാണോ അല്ലേ എന്നൊരു വിഷയം ഉണ്ട്. ഇവിടെ മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി പണ്ഡിതന്മാരിൽ ഭൂരിഭാഗം ആളുകളും ചില റിപ്പോർട്ടുകളിൽ ഹാഫിദ് അൽ മുന്ദിരി പറഞ്ഞതുപോലെ പണ്ഡിതന്മാർ ഏകോപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. എന്നാൽ അങ്ങനെ ഏകോപിച്ച അഭിപ്രായമുണ്ട് അത് പുരുഷന്മാർക്ക് മാത്രം ബാധകമാണ്, സ്ത്രീകൾക്ക് അത് ബാധകമല്ല എന്ന കാര്യം. അപ്പോൾ പുരുഷന്മാർ മാത്രമേ അതിർത്തിയിൽ നടക്കേണ്ടതുള്ളൂ, അത് പണ്ഡിതന്മാരുടെ ഇജ്മാ ആണ്. എന്നാൽ ഇവിടെ മറിച്ചൊരു അഭിപ്രായമുണ്ട് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പുരുഷന്മാർക്ക് സ്ത്രീകൾക്കത് ബാധകമല്ല. എന്നാൽ അവിടെ 2-ാമത്തെ അഭിപ്രായം ഇമാം നവവി രേഖപ്പെടുത്തുന്ന നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹത്തിന്റെ അൽ മജ്മൂഇൽ. ഇത് ഏകകണ്ഠമാണ് എന്ന വാദം പൂർണമായും ശരിയല്ല എന്ന അർത്ഥത്തിലാണ് ഇമാം നവവിയുടെ വാചകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ 2 അഭിപ്രായമുണ്ട്. ആ 2 അഭിപ്രായങ്ങളിൽ ഒന്ന്, പണ്ഡിതന്മാർ സ്ത്രീകൾക്കത് ബാധകമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന കാര്യമാണ്. 2-ാമത്തെ വീക്ഷണമായി ഇമാം നവവി രേഖപ്പെടുത്തിയിട്ടുള്ളത് അവിടെ സ്ത്രീകൾക്ക് നടക്കാം എന്ന് പറഞ്ഞാൽ അന്നഹ ഇൻ സഅത്ത് ഫിൽ ലൈലി ഹാല ഖുലുവിൽ മസ്അ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നു, രാത്രിയിൽ സഈ നടത്തുന്ന സ്ഥലം ഒഴിവായി കണ്ടാൽ അവിടെ പുരുഷന്മാരെ പോലെ സ്ത്രീകൾക്കും ഈ പറഞ്ഞ പച്ചലേറ്റ് അടയാളപ്പെടുത്തിയ ഭാഗത്ത് വേഗത്തിൽ നടക്കാവുന്നതാണ്. ഇങ്ങനെ ഒരു വീക്ഷണമുണ്ട്. അപ്പോൾ ഷാഫിഈയും മദ്ഹബിൽ 2 അഭിപ്രായ വീക്ഷണമുള്ള സംഗതിയാണ് ഇത്. ഭൂരിപക്ഷ അഭിപ്രായം സ്ത്രീകൾക്ക് അവിടെ ധൃതിയിൽ നടക്കാൻ പാടില്ല എന്നതാണ്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ആ നേരത്തെ പറഞ്ഞ ഇജ്മാ അങ്ങനെ തന്നെ പൂർണമായും ശരിയല്ല എന്ന് ഈ വാചകത്തിൽ നിന്ന്, അല്ലെങ്കിൽ നബവിയുടെ ഈ വാചകത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഈ വാചകം ഉദ്ധരിച്ചുകൊണ്ട് ഇബ്നു ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി പറയുന്ന ഒരു കാര്യം, ഈ 2-ാമത് പറഞ്ഞ കാര്യമാണ് ശരിയോട് അടുത്ത് നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ പൂർണമായും ഒരു ഉപാധിയുമില്ലാതെ ഓടാം എന്ന അർത്ഥത്തിലല്ല, മറിച്ച് ഒഴിഞ്ഞ് കിട്ടുന്ന അല്ലെങ്കിൽ ഫിത്നയുണ്ടാകും എന്ന് ഭയപ്പെടാത്ത സന്ദർഭങ്ങളിൽ സ്ത്രീക്കും വേഗത്തിൽ ഓടുന്നതുകൊണ്ട് കുഴപ്പമില്ല. കാരണമെന്ത് എന്ന് ചോദിച്ചാൽ സ്ത്രീകൾ അവിടെ ഓടാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. മറ്റൊന്ന്, എന്താണ് ഇതിന്റെ ചരിത്രം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ വിശദീകരിച്ചു. നേരത്തെ പറഞ്ഞ സംഭവം, ഹാജർ ഓടിയ കാര്യം, അത് പറഞ്ഞതിന് ശേഷം ഫദാലിക സഈൻ നാസി ബൈനഹുമ എന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. ഇതാണ് ജനങ്ങൾ ആ സഫക്കും മർവക്കും ഇടയിൽ ഓടുന്ന ഓട്ടം എന്ന് പറയുകയും ചെയ്തു. അവിടെ ഹാജർ പിന്നെ അൽ ഇൻസാനിൽ മജ്ഹൂദ്, പ്രയാസം അനുഭവപ്പെടുന്ന വിഷമത്തിലകപ്പെട്ട ഒരാൾ ഓടുന്നത് എങ്ങനെയാണോ ആ നിലക്ക് ഓടി എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഓട്ടത്തിന്റെ അസ്ല്, അതിന്റെ ചരിത്രത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരു പെണ്ണ് ഓടിയതുമായി ബന്ധപ്പെട്ടാണ്. ആ നിലക്ക് മാത്രമല്ല ഈ ഹദീസിൽ സഈൻ നാസി ആ ജനങ്ങളുടെ ഓട്ടം എന്ന് പറഞ്ഞതിൽ പുരുഷന്മാരുടെ സൈ എന്ന് പറഞ്ഞിട്ടില്ല, പൊതുവായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഷാഫി മദ്ഹബിലെ ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ള അഭിപ്രായം അനുസരിച്ചും ഒഴിഞ്ഞ് അതുപോലെ തന്നെ ഫിത്തനയുണ്ടാവുകയില്ല എന്ന് തോന്നുന്ന ഘട്ടത്തിൽ പെണ്ണിനും ഓടാവുന്നതാണ് എന്ന രണ്ടാമതൊരു അഭിപ്രായമുണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ അതോടൊപ്പം ഭൂരിപക്ഷ പണ്ഡിതന്മാരും സ്ത്രീകൾക്ക് മാത്രമാകും, സ്ത്രീകൾക്ക് ആ ധൃതിയിലുള്ള നടത്തമില്ല, അത് പുരുഷന്മാർക്ക് മാത്രമാണ് എന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള മറ്റ് ഒന്ന് രണ്ട് കാര്യങ്ങൾ മുടികളയലുമായി ബന്ധപ്പെട്ടാണ്. മുടികളയുന്ന വിഷയത്തിൽ ചില ആളുകൾ അല്ലെങ്കിൽ പലരും, മലയാളികളും അല്ലാത്തവരുമൊക്കെ, മുടിയുടെ അല്പഭാഗം മാത്രം വെട്ടിയോ എന്ന് ചോദിച്ചാൽ വെട്ടി എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ തലയുടെ ചില ഭാഗങ്ങൾ മുന്നിൽ നിന്നും സൈഡിൽ നിന്നും പിന്നിൽ നിന്നുമൊക്കെ ഏതാനും മുടികൾ പിടിച്ച് കുറച്ച് മുടികൾ മാത്രം വെട്ടുന്നു. ഇങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ മറവക്ക് മുകളിൽ രണ്ടിരിയാലിന് വെട്ടിക്കൊടുക്കുന്ന ആളുകളെ നമുക്ക് കാണാം. ചെറിയ ചെക്കന്മാരായ ആളുകൾ കത്രികയുമായി നടക്കുന്നുണ്ടാകും. അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. അത് മതി എന്നതാണ് ചിലരുടെ വീക്ഷണം. എന്നാൽ അതിന്റെ ശരിയായ വസ്തുത എന്താണ്? ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട സ്വപ്നം എന്താണ്? മുഹല്ലിഖീന റുഊസക്കും വ മുഖസ്സിരീന, നിങ്ങൾ നിങ്ങളുടെ തല ഒന്നുകിൽ മുണ്ഡനം നടത്തുകയോ അല്ലെങ്കിൽ വെട്ടിച്ചെറുതാക്കുകയോ ചെയ്തതായ അവസ്ഥയിൽ എന്നാണ്. അപ്പോൾ ഇവിടെ ഈ ആയത്ത് പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഹദീസിൽ വന്ന പ്രയോഗങ്ങൾ മനസ്സിലാക്കണം. മുടി വെട്ടുക എന്ന് പറഞ്ഞാൽ അല്പം ചിലത് വെട്ടിയാൽ മതി എന്നാണെങ്കിൽ, തൊട്ടു മുന്നേ പറഞ്ഞിരിക്കുന്ന മുഹല്ലിഖീന തലമുണ്ഠനം ചെയ്ത ആളുകൾ, അപ്പം തലയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രം മുടി കളഞ്ഞാൽ മതിയാകുമോ? അങ്ങനെ ആരും ചെയ്തു കാണാറില്ല. അല്പം ചിലത് വെട്ടിയാൽ മതിയെങ്കിൽ തലയുടെ ഏതെങ്കിലും അല്പഭാഗം മാത്രം കളഞ്ഞാലും മതി എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ പ്രയോഗത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, മുടി കളഞ്ഞു എന്ന് പറയണമെങ്കിൽ തലയിലെ മുഴുവൻ മുടിയും കളയേണ്ടതുണ്ട്. മുടി വെട്ടി എന്ന് പറയണമെങ്കിൽ തലയുടെ എല്ലാ ഭാഗവും ഒരുപോലെ മുടി വെട്ടേണ്ടതുണ്ട്. അതാണ് ആ വിഷയത്തിൽ ശരിയായ കാര്യം എന്ന് മനസ്സിലാക്കുക. എന്നാൽ പല ആളുകൾക്കും സംഭവിക്കുന്ന അബദ്ധം ഇതാണ്, കുറച്ച് ഭാഗം മാത്രം. ഈ വർഷം പോലും, ഇത് ഞാൻ മക്കയിൽ വെച്ചാണ് ഈ ക്ലാസ് നടത്തുന്നത്, ഈ വർഷം പോലും എനിക്ക് അങ്ങനെയുള്ള ആളുകളെ കാണാൻ സാധിച്ചു. തലയിൽ നിന്ന് മുടി പോയിട്ടില്ല, വെട്ടിയെന്ന് വെച്ചപ്പോ വെട്ടി അവിടുന്ന് നിന്നൊക്കെ വെട്ടിയിട്ടുണ്ട്, അങ്ങനെ ചെയ്താൽ പോരെ എന്ന് ചോദിച്ചു. അപ്പോൾ ആളുകൾ അത് പഠിക്കാൻ തയ്യാറാകുന്നില്ല, അല്ലെങ്കിൽ കേൾക്കുന്നത് ശ്രദ്ധിക്കുന്നില്ല, അതുകൊണ്ട് അബദ്ധങ്ങൾ സംഭവിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊന്ന്, ചില ആളുകൾ തവാഫും സഹയും കഴിഞ്ഞ് ഒന്നുകിൽ തിരക്ക് കൊണ്ടോ അല്ലെങ്കിൽ പണം എടുത്തിട്ടില്ല എന്നതുകൊണ്ടോ അല്ലെങ്കിൽ സമയമില്ല മറ്റെന്തെങ്കിലും ആവശ്യങ്ങളുണ്ട് എന്നതുകൊണ്ടോ നേരെ റൂമിൽ പോകുന്നു. റൂമിൽ പോയി മുടി കളയുകയോ വെട്ടുകയോ ചെയ്യാതെ അവർ ഇഹ്റാമിന്റെ വസ്ത്രം മാറ്റുന്നു. ഇത് തെറ്റായ കാര്യമാണ്. കാരണം ഒരാൾ തഹല്ലുലാകുന്നത് മുടി കളയുകയോ വെട്ടുകയോ ചെയ്യുന്നതോടുകൂടിയാണ്. അതിനുശേഷമേ അയാൾക്ക് അയാളുടെ ഇഹ്റാമിന്റെ വസ്ത്രം പുരുഷനായാലും സ്ത്രീയായാലും മാറ്റാൻ പാടുള്ളൂ. ഇനി ഒരാൾ അങ്ങനെ ധരിച്ചുകൊണ്ട് വസ്ത്രം മാറിയിട്ടുണ്ട് എങ്കിൽ ഓർമ്മ വരുമ്പോൾ അല്ലെങ്കിൽ ബോധ്യപ്പെടുമ്പോൾ ഉടനെ ഇഹ്റാമിന്റെ വസ്ത്രത്തിലേക്ക് തന്നെ മാറുകയും എന്നിട്ട് അയാൾ മുടി കളയുകയോ വെട്ടുകയോ ചെയ്തതിന് ശേഷം മാത്രം ഇഹ്റാമിന്റെ വസ്ത്രം ഒഴിവാക്കുകയും ചെയ്യുക. കാരണം അപ്പോഴാണ് അയാൾ തഹല്ലുലായി മാറുന്നത്. അതേപോലെ മറ്റൊന്ന്, സ്ത്രീകൾ മർവയുടെ മുകളിൽ വെച്ച് ഒന്നുകിൽ സ്വന്തമോ അല്ലെങ്കിൽ കൂടെയുള്ള ആളുകളോ മുടിയുടെ അറ്റം പിടിച്ച് തട്ടമൊക്കെ മാറ്റി അല്ലെങ്കിൽ മുടി വെളിവാക്കി മുടി മുറിക്കാറുണ്ട്. ഇത് തെറ്റായ കാര്യമാണ്. കാരണം അവർ മറച്ചു വെക്കേണ്ട ശരീരഭാഗങ്ങൾ ഹജ്ജ് ഉംറയുടെ പ്രധാനപ്പെട്ട ഈ കർമ്മങ്ങളിൽ അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായ ഒരു കാര്യമാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ അങ്ങനെ പൊതുവായ സ്ഥലത്ത് വെച്ച് മുടി വെട്ടരുത്. അത് അവർക്ക് സ്വസ്ഥതയുള്ള റൂമിലോ മറ്റോ പോയിട്ടാണ് ആ കാര്യങ്ങൾ ചെയ്യേണ്ടത്. മറ്റൊന്ന്, സ്ത്രീകൾ മുടി മുറിക്കണം, അത് ഒരു വിരലിന്റെ നീളത്തിൽ എന്നാണ് ചില പുസ്തകങ്ങളിൽ എഴുതി വച്ചിട്ടുള്ളത്. ഇത് തെറ്റായ ഒരു കാര്യമാണ്. മറിച്ച് ഹദീസിൽ വന്നിട്ടുള്ളത് ഒരു വിരലിന്റെ നീളത്തിൽ എന്നല്ല, മറിച്ച് നമ്മുടെ വിരലിന്റെ ഓരോ വിരലിലും കാണുന്ന മടക്കുകളുണ്ടല്ലോ, ആ മടക്കുകളിൽ കാണുന്ന വര, ആ വരയുടെ അത്ര നീളത്തിൽ മാത്രമേ ഒരു പെണ്ണ് മുടി മുറിക്കേണ്ടതുള്ളൂ. അതല്ലാതെ ഒരു വിരലിന്റെ ഒന്നായ നീളത്തിൽ മുടി മുറിക്കേണ്ടതില്ല. അപ്പോൾ ശരിയായ രീതി മുഴുവൻ മുടിയും ചേർത്ത് കൂട്ടിപ്പിടിച്ച് അഗ്രഭാഗത്ത് നിന്ന് നമ്മുടെ കൈവിരലിന്റെ ഈ വരയുടെ ഭാഗം വരെ മാത്രമുള്ള അത്ര മുടിയാണ് ഒരു സ്ത്രീ വെട്ടി ഒഴിവാക്കേണ്ടത് എന്നതാണ് ശരിയായ കാര്യം. അള്ളാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങൾ കൃത്യമായി പ്രവർത്തിക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്.